ദൈവത്തിന്റെ അത്ഭുതാവഹമായ രക്ഷ കണ്ടതിനു ശേഷം താങ്കൾക്ക് അതിനോട് എന്ത് പറയുവാൻ സാധിക്കും? ആ ചോദ്യത്തിന് യുക്തമായി നമുക്കുള്ള ഒരേ ഒരു ഉത്തരം ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ എന്നത് മാത്രമായിരിക്കും.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
റോമാലേഖനം 5 നാം പഠിച്ചു, പാപം ആദാമിലൂടെ വന്നു, വിശുദ്ധീകരണം ക്രിസ്തുവിലൂടെ വരുന്നു എന്ന്. ആദാമിന്റെ സ്വാഭാവിക നായകത്വത്താൽ മനുഷ്യകുലത്തിന്മേൽ പാപം വ്യാപിച്ചു. എന്നാൽ മനുഷ്യകുലത്തിന് വേറൊരു തലവനുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. അവൻ ജീവനും നീതിയും നൽകുന്നു. നമ്മിൽ നിന്നും പാപത്തിന്റെ കുറ്റം നീക്കിക്കളയുന്നവൻ അവനാകുന്നു. ആ അടിസ്ഥാനത്തിൽ തന്നിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും അവരെ നീതിമാന്മാരാക്കുവാനും അവന് കഴിയുമെന്ന് പറഞ്ഞാൽ അവരെ നല്ലവരാക്കുന്ന പ്രവർത്തനം ആരംഭിക്കും. നാം ഇനിയും 6 ആരംഭത്തിൽ കാണുന്നത് വിശുദ്ധീകരണം എന്ന പദവിയാകുന്നു. ഇതേക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുവാൻ ആരംഭിക്കുന്നതിന് മുൻപ് ഈ വിശുദ്ധീകരണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. നീതീകരണവും വിശുദ്ധീകരണവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. വിശുദ്ധ ബൈബിളിലെ താങ്കൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതും ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ രണ്ട് പ്രയോഗങ്ങൾ അത്രയവ. പാപത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നതും നാം ആകേണ്ട വിധത്തിലുള്ള വ്യക്തികൾ ആയിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം നാം ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരാകുന്നു. നീതീകരണത്തിനായി ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുന്നതും നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനമാകുന്നു. അതെ, നാം ക്രിസ്തുവിലാകുന്നു. ഇവ രണ്ടും വ്യത്യസ്ത വിഷയങ്ങളാണെങ്കിൽ തന്നെ അവ ഒന്നൊന്നിൽ നിന്നും വേർപെട്ടു നിൽക്കുന്നില്ല. വിശുദ്ധീകരണം എന്ന വലിയ കെട്ടിടം മുഴുവൻ നിലകൊള്ളുന്നത് നീതീകരണം എന്ന അടിസ്ഥാനത്തിന്മേലാകുന്നു. ഞാൻ ഇനിയും ഇങ്ങനൊന്ന് പറയട്ടെ. നീതീകരണം എന്ന് പറഞ്ഞാൽ ഒരു നിയമമാകുന്നു, വിശുദ്ധീകരണം ഒരു പ്രവൃത്തിയും. താങ്കൾ ക്രിസ്തുവിനെ ആശ്രയിച്ച് ആ നിമിഷം നീതീകരണം നടന്നുകഴിഞ്ഞു. താങ്കളെ നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചു, കുറ്റം നീക്കപ്പെട്ടു. തുടർന്ന് ദൈവം താങ്കളിൽ ഒരു പ്രവർത്തനം ആരംഭിച്ചു. ആയത് താങ്കളുടെ ആയുസ് മുഴുവൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് തൽക്ഷണമായ ഒരു രക്ഷയിലാണ്. എന്നാൽ വിശുദ്ധീകരണം ജീവിതം മുഴുവൻ തുടരുന്ന പ്രക്രിയയാകുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നീതീകരണം മുഖാന്തരവും വിശുദ്ധീകരണം അവസാനവുമാകുന്നു. മനസ്സിലായല്ലോ? നീതീകരണം ആരംഭവും വിശുദ്ധീകരണം അവസാനവും. നീതീകരണം നമുക്ക് വേണ്ടിയുള്ളതും വിശുദ്ധീകരണം നമ്മിൽ ഉള്ളതുമാകുന്നു. നീതീകരണം ഒരു ഭാവിയെ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുന്നു. വിശുദ്ധീകരണം ഒരു ഭാവിയെ നീതിമാനാക്കുന്നു. നീതീകരണം പാപത്തിന്റെ കുറ്റവും ശിക്ഷയും നീക്കുന്നു. വിശുദ്ധീകരണം പാപത്തിന്റെ വളർച്ചയും ശക്തിയും നീക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട പദവിയിലാണ് നാം ആയിരിക്കുന്നത്. ദൈവം നമ്മുടെ പുറവും അകവും അലങ്കരിക്കുന്നവനാണ്. പുറമേ അലങ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിക്ഷ സ്വയം വഹിക്കുകയും പാപത്തിന്റെ ശിക്ഷ നമ്മളിൽ നിന്ന് നീക്കുകയും ചെയ്യുക മൂലം തന്റെ മുൻപാകെ നിൽക്കുവാൻ ദൈവം നമ്മെ യോഗ്യരാക്കി. അതേസമയം തന്നെ ദൈവം അകമേയും അലങ്കരിക്കുന്നവനാണ്. അവിടുന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും പ്രവേശിച്ച് നമ്മെ നാം വാസ്തവത്തിലായിരിക്കേണ്ട വിധത്തിലുള്ള വ്യക്തികളാക്കി തീർക്കുന്നു. ദൈവം നമ്മെ രക്ഷിക്കുമ്പോൾ അവൻ നമ്മെ പാപത്തിൽ ഉപേക്ഷിക്കുകയില്ല. നീതീകരണത്തിൽ നിന്നും ഉത്ഭവിച്ച ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ജോലിയാകുന്നു വിശുദ്ധീകരണം എന്ന് ഇതിന് അർത്ഥമില്ല. നീതീകരണത്തിൽ നിന്നും ആരംഭിക്കുന്ന ഒരു വസ്തുത മാത്രമാണത്. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ നീതീകരണവും വിശുദ്ധീകരണവും രണ്ടും ക്രിസ്തുവിൽ ആയിരിക്ക എന്ന അവസ്ഥയിൽ നിന്നും ഒഴുകി വരുന്നതാണ്. ക്രൂശീകരിക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതുമായ അവസ്ഥ ഒരു പാപി തന്റെ രക്ഷയ്ക്കും വിശുദ്ധീകരണത്തിനുമായി വിശ്വാസത്താൽ ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നു. 1 Corinthians 1:30 നമ്മോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. റോമാലേഖനത്തിൽ 6 വരുന്നതുവരെയും പൌലോസ് ഒരു വിശുദ്ധന്റെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതേയില്ല. 6 മുതൽ പൌലോസ് പാപിയുടെ രക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഇല്ല. രക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വിശുദ്ധനെക്കുറിച്ചോ അവൻ ജീവിക്കേണ്ട ജീവിതത്തെക്കുറിച്ചോ പൌലോസ് സംസാരിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇതാ പൌലോസ് അത് സംസാരിക്കുന്നു. താൻ നീതിമാനെന്ന് പ്രഖ്യാപിച്ച പാപിയെ യഥാർത്ഥത്തിൽ നീതിമാനാക്കുവാനുള്ള ദൈവത്തിന്റെ കഴിവിനെക്കുറിച്ചാണ് ഈ ആറാം അധ്യായത്തിൽ സംസാരിക്കുന്നത്. അതെ, നീതീകരിക്കപ്പെട്ട ഒരു പാപിക്ക് ഇനി മേലിൽ പാപത്തിൽ തുടരുവാൻ സാധ്യമല്ല. കാരണം അവൻ ക്രിസ്തുവിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. പാപത്തിൽ തുടരാതിരിക്കേണ്ടതിന്റെ വേറൊരു കാരണം പാപത്തിൽ തുടരുന്നതിനാൽ പാപത്തിന്റെ അടിമകളായിത്തീരും എന്നതുതന്നെയാണ്. ദൈവവൈതലായി തീർന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു പുതിയ സ്വഭാവമാകുന്നുള്ളത്. അവൻ ദൈവത്തെ അനുസരിക്കുകയും ചെയ്യണം. ഒരു വിശ്വാസിക്ക് താൻ ഇച്ഛിക്കുന്നതുപോലൊക്കെ പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ഇന്നത്തെ പ്രബലമായ ചിന്താഗതിയിൽ നിന്നും ഈ അധ്യായത്തിലെ വാദം നമ്മെ രക്ഷിക്കുന്നു. അങ്ങനെ തെറ്റായി ചിന്തിക്കുന്നതിന് ക്രിസ്തീയ ഗോളത്തിൽ ഒരു സ്ഥാനവുമില്ല. ക്രിസ്തുവിന്റെ മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും ഉള്ള പങ്കാളിത്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവിടുന്ന് ഇപ്പോൾ നമ്മുടെ കർത്താവും യജമാനനുമാകുന്നു എന്നത്രേ. അവിടുന്ന് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു. എന്നാൽ ആ സ്വാതന്ത്ര്യം എന്തും ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് അല്ല. അതത്രേ നാം ഇനിയും കാണുവാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഈ വിഷയം നാം വളരെ ഗൌരവമായി ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. ആറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? പൌലോസ് അല്പം ഒരു വാദപ്രതിവാദത്തിനുള്ള പുറപ്പാടാണോ എന്ന് സംശയിക്കുന്നു. പാപത്തെക്കുറിച്ച് താൻ ചർച്ച ചെയ്യുമ്പോൾ ഒട്ടും തന്നെ തർക്കിക്കുവാൻ പൌലോസ് ഒരുമ്പിട്ടിരുന്നില്ല എന്ന കാര്യം ഓർക്കുമല്ലോ. വാസ്തവത്തിൽ അവൻ അവിടെ വസ്തുതകൾ പ്രസ്താവിക്കുക മാത്രമായിരുന്നു. എന്തെങ്കിലും തെളിയിക്കുവാനുള്ള പരിശ്രമത്തിലല്ലായിരുന്നു പൌലോസ്. ജീവിതത്തെ അവൻ പച്ചയ്ക്കൊന്ന് വീക്ഷിച്ചു, വിലയിരുത്തി, അതിന്റെ ഉള്ള സ്ഥിതിയിലേക്കൊന്ന് ഇറങ്ങി ചിന്തിച്ചു, എന്നിട്ട് പറഞ്ഞു നാം എല്ലാം പാപികളാണ്. അത് സത്യവുമാണല്ലോ. എന്നാൽ ഇവിടെ ഇതാ അല്പമൊന്ന് തർക്കിച്ചാലും തരക്കേടില്ല എന്ന വിധത്തിലുള്ള ഒരു ചോദ്യത്തോടുകൂടി പൌലോസ് ഈ അധ്യായം ആരംഭിക്കുന്നു. ഈ ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ എന്ന വിധത്തിലാണ് ഗ്രീക്ക് ഭാഷയിൽ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആകയാൽ നാം എന്ത് പറയേണ്ടു എന്നൊരു മുഖപുരയോടുകൂടിയാണ് പൌലോസ് ഈ ചോദ്യം ചോദിക്കുന്നത്. ദൈവത്തിന്റെ അത്ഭുതാവഹമായ രക്ഷ കണ്ടതിന് ശേഷം താങ്കൾക്ക് അതിനോട് എന്ത് പറയുവാൻ സാധിക്കും? ആ ചോദ്യത്തിന് യുക്തമായി നമുക്കുള്ള ഒരേ ഒരു ഉത്തരം ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ എന്നത് മാത്രമായിരിക്കും. ദൈവത്തിന്റെ അത്ഭുതകരമായ രക്ഷയെക്കുറിച്ച് താങ്കൾക്ക് വേറെ എന്ത് പറയുവാൻ കഴിയും? പൌലോസിന്റെ ചോദ്യം ഇതത്രേ, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? നാം പലപ്പോഴും ചിന്തിക്കുന്ന ചോദ്യം തന്നെയാണ് ഇല്ലേ? പ്രിയ സുഹൃത്തെ, ദൈവം ആ ചോദ്യത്തിന്, അതായത് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നാം പാപത്തിൽ തുടരുകയോ എന്ന ചോദ്യത്തിന് നൽകുന്ന മറുപടി, അയ്യയ്യോ അങ്ങനെ അരുത്, അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ ഒരു ചിന്ത പോലും ദൈവം അനുവദിക്കാതിരിക്കട്ടെ എന്നത്രേ. രണ്ടാം വാക്യം, ഒരു നാളും അരുത്, പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? നീതീകരണം എന്നാൽ നീതിയുടെ ഒരു പ്രഖ്യാപനമാകുന്നു എന്നും അല്ലാതെ ഒരു വ്യക്തിയെ നല്ലവനാക്കുന്ന പ്രക്രിയ അല്ല എന്നും പൌലോസിന് വ്യക്തമായി മനസ്സിലായിരുന്നു. ഈ വസ്തുത തന്റെ ഈ ചോദ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു വ്യക്തിയെ നല്ലവനെന്ന് പ്രഖ്യാപിക്കുക മാത്രം നല്ലവനാക്കുകയല്ല. നീതീകരണത്തിന്റെ അർത്ഥം കുറ്റം അല്ലെങ്കിൽ പാപത്തിന്റെ ശിക്ഷ നീക്കപ്പെട്ടു എന്നത്രേ. അല്ലാതെ ഈ ആയുസിൽ പാപത്തിന്റെ ശക്തി നമ്മിൽ നിന്നും നീക്കി എന്നല്ല. ഇനിയും പാപത്തിന്റെ ശക്തി നീക്കിക്കളയുന്നതിനെക്കുറിച്ചാണ് പൌലോസ് സംസാരിക്കുവാൻ പോകുന്നത്. അതെ സുഹൃത്തെ, ദൈവം താങ്കളെ നീതിമാൻ എന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞെങ്കിൽ, താങ്കളുടെ പാപത്തിന്റെ കുറ്റം നീക്കി തന്നെങ്കിൽ, താങ്കൾക്കിനിയും പാപത്തിൽ തുടരുവാൻ സാധ്യമല്ല. ഒരു നാളും അരുത്, അതിന് ദൈവം അനുവദിക്കാതിരിക്കട്ടെ എന്നത്രേ ഉത്തരം. പാപത്തിൽ തുടരുന്നതും അതിന് ഉപാധികൾ കണ്ടുപിടിക്കുന്നതും തികച്ചും നികൃഷ്ടമാണ്. നമ്മുടെ ന്യായവാദങ്ങൾ മഹാപാപമാണ്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇതൊരൽപ്പം തെറ്റിദ്ധരിക്കപ്പെട്ട ഭാഗമാകുന്നു. ഈ ആയുസിൽ ജീവിക്കുന്ന അത്രയും കാലം നാം ഒരിക്കലും പാപസംബന്ധമായി മരിച്ചവരല്ല. അക്ഷരാർത്ഥത്തിലെ തർജിമ പാപത്തോട് മരിച്ചവരായ നാം എന്നത്രേ. ഈ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയാലും അതിന്റെ അർത്ഥം നമുക്ക് പകരമായി മരിച്ച, അതെ, കർത്താവായ യേശു ക്രിസ്തുവിൽ നാമും മരിച്ചു. നാം പാപത്തോട് മരിച്ചത് ക്രിസ്തുവിലത്രേ. ഇന്ന് അത് നമ്മുടെ പദവിയാണ്. എന്നാൽ നാം ഒരിക്കലും പാപസംബന്ധമായി മരിച്ചിട്ടില്ല. ഈ ആയുസിൽ പാപം ചെയ്യുവാൻ സാധിക്കാത്ത ഒരു സ്ഥാനത്ത് താൻ ഒരിക്കലും എത്തിച്ചേരില്ല എന്ന് ഏതൊരു സത്യസന്ധനായ വ്യക്തിക്കും അറിയാം. ദൈവത്തിനുവേണ്ടി ജീവിക്കുവാൻ താൽപര്യപ്പെടുന്ന ഒരു സ്ഥാനത്ത്, അതായത് വിശുദ്ധിക്കുവേണ്ടിയൊരു ചായ്വുള്ള സ്ഥാനത്ത് താൻ എത്തിയിരിക്കുകയാണെന്നും തനിക്കിന്നും ആ പഴയ പാപപ്രകൃതി ഉണ്ടെന്നും സത്യസന്ധതയുള്ള ഏതൊരു വ്യക്തിയും ഗ്രഹിക്കും. അതുകൊണ്ട് പാപസംബന്ധമായി മരിച്ചു എന്നതുകൊണ്ട് ഇനിയും പാപം ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥയിലായി എന്ന് അർത്ഥമില്ല. ഇതുപോലുള്ള ചില വാക്യങ്ങൾ ചില ആത്മാർത്ഥതയുള്ള ആളുകളെ ഒരുതരം അതിവിശിഷ്ട വിശുദ്ധന്മാരാക്കി എന്ന് പറയാതിരിക്കുവാൻ തരമില്ല. അങ്ങനെ ചിന്തിക്കുന്നവരോട് ഞാൻ അപമര്യാദയായി പെരുമാറുന്നു എന്ന് കരുതരുതേ. അവർ ചിന്തിക്കുന്നത് തങ്ങൾ വളരെ ഉയർന്ന ഒരു തലത്തിലെത്തി, അവിടെ പാപം ചെയ്യുവാൻ സാധ്യമല്ല പോലും, എന്ത് ചെയ്താലും അതെല്ലാം വിശുദ്ധം ആകുന്നു പോലും. അതുകൊണ്ട് എന്ത് തോന്നിയവാസവും കാണിക്കുവാൻ ഈ കൂട്ടർക്ക് പ്രചോദനം ലഭിക്കുന്നുണ്ട്. തിരുവചനം പറയുന്നത് നാം ക്രിസ്തുവിൽ പാപത്തോടെ മരിച്ചു എന്നാണ്. അത് നമ്മുടെ പദവിയാണ്. ഇന്നത്തെ സ്ഥാനം അല്ലാതെ ഈ ആയുസ്സിൽ നാം പാപരഹിതമായി ജീവിക്കുവാൻ പോകുന്നു എന്നില്ല. എന്നുകണ്ട് പാപം ചെയ്യുവാൻ ദൈവവചനത്തിൽ പ്രമാണമില്ല. ഉള്ളതിനെ ഉള്ളതുപോലെ പറയാത്തതിനാലാണ് ഇന്ന് അനേകരും കിടന്ന് ക്രിസ്തീയ ജീവിതത്തിൽ നട്ടം തിരിയുന്നത്. അനേകരും ഇത് ഇട്ടെറിഞ്ഞിട്ട് പോയതിന് കാരണം തങ്ങൾ കേൾക്കുന്നത് പോലെ പ്രായോഗികമാക്കുവാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവവചനത്തെ കുറ്റം പറയേണ്ടതില്ല. തെറ്റായി പഠിപ്പിക്കുന്നവരെ പിടിച്ചാൽ മതി. ഒരുത്തൻ ക്രിസ്തുവിലായാൽ ഒരു പാപവും ചെയ്യില്ല എന്ന് വാദിക്കുന്ന പ്രിയപ്പെട്ടവരോട് തന്നെ അവരുടെ അനുഭവം ചോദിച്ചാലും ദൈവം നമുക്ക് വിജയകരമായൊരു ജീവിതം നൽകും. അതിനായി നാം ദൈവത്തിൽ ആശ്രയിക്കണം. അടുത്ത വാക്യം നോക്കാം, മൂന്നാം വാക്യം. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ ഈ വാക്യം വായിക്കുന്നതിന് മുൻപ് തന്നെ അനേകർ ചെവിയും കൂർപ്പിച്ചിരിപ്പുണ്ട്. നിങ്ങളുടെ താൽപര്യത്തിന് നന്ദി. ഈ വാക്യത്തിന്റെ വിവരണം നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നെനിക്കുറപ്പുണ്ട്. ഞാനിപ്പോൾ വായിച്ച ഈ മൂന്നാം വാക്യം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്യമാണ്. ഈ വാക്യത്തിൽ എവിടെയെങ്കിലും വെള്ളം എന്നൊരു ആശയം താങ്കൾ കാണുന്ന പക്ഷം ഈ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് നഷ്ടമായി എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. റേഡിയോ ഓഫ് ചെയ്യാൻ വരട്ടെ, ദയവായി തുടർന്ന് അല്പം കൂടി ശ്രദ്ധിച്ചാലും. ഈ മൂന്നാം വാക്യത്തിൽ സ്നാനം എന്ന വാക്കുകൊണ്ട് പൌലോസ് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ ഭാഗത്ത് പൌലോസ് പ്രഥമമായും ജലസ്നാനത്തെക്കുറിച്ചാകുന്നു പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ജലസ്നാനത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി തന്നെയാണ് ഞാൻ. എനിക്കതിനോട് വിരോധമില്ല, സന്തോഷമേ ഉള്ളൂ. അത് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. എന്നാൽ ഈ വാക്യത്തിലെ അർത്ഥം നാം തെറ്റായി ഗ്രഹിച്ചു വെച്ചാൽ മറ്റെല്ലാം തകരും. അതുകൊണ്ട് ഞാൻ പറയാം, ഈ വാക്യത്തിൽ പൌലോസ് അപ്പോസ്തോലൻ വാസ്തവത്തിൽ സംസാരിക്കുന്നത് ക്രിസ്തുവിനോട് താദാത്മ്യം പ്രാപിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ്. സ്നാനം എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ബാപ്റ്റിസോ എന്നത്രേ. ഈ പദത്തിന് വളരെയേറെ അർത്ഥങ്ങളുണ്ട്. ഈ വാക്കിന് ഏതാണ്ട് 20 അർത്ഥങ്ങൾ ചില നിഘണ്ടു തരുന്നുണ്ട്. വാസ്തവത്തിൽ ഈ വാക്യത്തിൽ പൌലോസ് അർത്ഥമാക്കുന്നത് യേശുക്രിസ്തുവുമായുള്ള താതാത്മ്യമാകുന്നു, ഏകീഭാവം. നാം അവന്റെ മരണത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏകീഭവിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 12:13 വിശുദ്ധ പൌലോസ് പറയുന്നത് നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനം ഏറ്റും. അടുത്ത വാക്യത്തിൽ പൌലോസ് വിശദീകരിക്കുന്നതുപോലെ നാം ക്രിസ്തുവിന്റെ മരണത്തിൽ ഏകീഭവിച്ചവരായി തീർന്നു. തുടർന്ന് പൌലോസ് പറയുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിനായി 3 കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. 2 നമ്മുടെ പദവിയും 1 വളരെ പ്രാവർത്തികവും ആകുന്നു. പദവിയായ 2 കാര്യങ്ങളെക്കുറിച്ച് നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നാം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇന്ന് വാങ്ങിയാൽ അത് ഉപയോഗിക്കേണ്ട വിധം രേഖപ്പെടുത്തിയ ഒരു ലഘുലേഖ കൂടി അതോടൊപ്പം ലഭിക്കും അല്ലേ. കുട്ടികൾക്ക് എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ ഞാൻ വാങ്ങാറുള്ളപ്പോൾ ആ പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്ന ലഘുലേഖ എടുത്ത് വായിച്ചു നോക്കാറുണ്ട്. ഇത് എല്ലാ രംഗത്തും ആവശ്യമാണ്. അതുപോകട്ടെ, ക്രിസ്തീയ ജീവിതം ജീവിക്കുക എന്നത് അത്ര പ്രധാനപ്പെട്ട കാര്യമായതിനാൽ അതിനുള്ള നിർദ്ദേശങ്ങളുമായിട്ടാണ് നമുക്കത് ലഭിക്കുന്നത്. നാം അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. 1900 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ നാമും അവനോട് ഏകീഭവിച്ചിരുന്നു എന്ന് നാം അറിയണം. നാം അവനോട് ഏകീഭവിച്ചിരിക്കുകയാണ്. ഇനിയും പൌലോസ് ഈ പറഞ്ഞത് വിശദീകരിക്കും. 4 അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തുവിന്റെ മരണത്തോട് നാം ഏകീഭവിച്ചതുപോലെ തന്നെ നാം ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോടും ഏകീഭവിച്ചിരിക്കുകയാണ്. നാം ഇന്ന് ചേർന്നിരിക്കുന്നത് ജീവിക്കുന്നവനായൊരു ക്രിസ്തുവിനോടാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ ശിക്ഷ വിധിച്ചു കഴിഞ്ഞു, നാം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. നാം ഉയരത്തിൽ ക്രിസ്തുവിനോട് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. അതെ എന്റെ പ്രിയ സുഹൃത്തെ, താങ്കളുടെ പാപങ്ങൾ ഇന്ന് 2 മാത്രമേ കാണുവാൻ സാധിക്കൂ. ഒന്നുകിൽ അത് 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു താങ്കൾക്ക് വേണ്ടി മരിച്ചപ്പോൾ അവന്റെ മേൽ, അല്ലെങ്കിൽ അവ ഇന്ന് താങ്കളുടെ മേൽ. ആദ്യത്തെ സ്ഥാനത്ത് ആ പാപങ്ങൾ കാണുന്നതിന് കാരണം താങ്കൾ ക്രിസ്തുവിനെ താങ്കളുടെ രക്ഷകനായി കൈക്കൊണ്ടതിനാലാണ്. ആ പാപം ഇന്നും താങ്കളുടെ മേലാകുന്നുവെങ്കിൽ ന്യായവിധി താങ്കൾക്കായി വരുന്നു. താങ്കളുടെ പാപം കാണാവുന്ന മൂന്നാമതൊരു സ്ഥാനമില്ല. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായിത്തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു എന്ന് വായിക്കുന്നു. മുഴുകൽ സ്നാനത്തിൽ വാസ്തവത്തിൽ ഈ ഒരു പ്രതീകമാണല്ലോ കാണുന്നത്. താദാത്മ്യപ്പെടുന്നതിന്റെ, ഏകീഭവിക്കുന്നതിന്റെ വ്യക്തമായ ഒരു പ്രതീകമാണ് മുഴുകൽ സ്നാനം. ആത്മാവിന്റെ സ്നാനമാകുന്നു വാസ്തവത്തിലുള്ളത് എന്ന കാര്യം നാം മറക്കരുത്. വെള്ളം ആചാരപ്രകാരമുള്ള സ്നാനമത്ര. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വലിയ ആത്മീക സത്യം വ്യക്തമായി കാണിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് മുഴുകൽ സ്നാനം. ഒരു ദൈവപൈതൽ ജീവിക്കുന്നവനായ ക്രിസ്തുവിനോട് ചേർക്കപ്പെടുന്നതിന്റെ സാക്ഷ്യമാകുന്നു ഈ സ്നാനം. ഈ വിഷയം ഒരു ദൈവപൈതലിന്റെ സമാധാനം കെടുത്തുവാൻ വേണ്ടി നൽകിയതല്ല. സമാധാനത്തോടെ വിജയകരമായ ക്രിസ്തി ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ അത്രേ. അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്ന അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. വേറെ വിധത്തിൽ പറഞ്ഞാൽ നാം അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഒട്ടിച്ചു ചേർത്ത് ഒന്നായിത്തീർന്നുവെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും നമ്മുടെ വളർച്ചയാൽ ഒന്നായിത്തീരും. ഒട്ടിച്ചാൽ പിന്നെ വളരണമല്ലോ. ഒരു വൃക്ഷത്തിൽ ഒട്ടിച്ചുവെക്കുന്ന കൊമ്പ് വൃക്ഷത്തിന്റെ ജീവൻ പങ്കുവയ്ക്കുന്നതുപോലെ നാം വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ ജീവൻ പങ്കിടുന്നു. ക്രിസ്തുവിന്റെ ജീവൻ ഇന്ന് നമ്മുടെ ജീവനാകുന്നു. ഇനിയും ആറാം വാക്യത്തിൽ കാണുന്നു, നാം ഇനിയും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നാം അറിയുന്ന കാര്യങ്ങൾ അത്രേ ഇത്. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാര്യമല്ല പറയുന്നതെന്നറിയാമല്ലോ. പൗലോസ് ഉദ്ദേശിക്കുന്നത് താങ്കളുടെ പഴയ പ്രകൃതി ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നത്രേ. പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് എന്നുള്ള പദത്തിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ഒന്നിനും പ്രയോജനമില്ലാത്തതാക്കുക, തളർന്ന അവസ്ഥ, റദ്ദ് ചെയ്യുകയോ ഇടിച്ചുകളയുകയോ ചെയ്യുന്ന ആ അവസ്ഥ. നാം ഇനിയും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പഴയ സ്വഭാവത്തെ പൂർണമായും തുടച്ചു നീക്കി എന്ന് പൗലോസ് പറയുന്നില്ല. അവൻ പറയുന്നത് പഴയ മനുഷ്യനെ ക്രൂശിച്ചതിനാൽ പാപശരീരം പണിയൊന്നും ചെയ്യാത്തതായി മാറി, അല്ലെങ്കിൽ ആ വഴിക്ക് പ്രയോജനമൊന്നും ഇല്ലാത്തതായി മാറി. അങ്ങനെ ഇപ്പോൾ മുതൽ നാം പാപത്തിന്റെ ബന്ധനത്തെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ആ ബന്ധനത്തിൽ നാം ആയിരിക്കുവാൻ പാടില്ല. ഏഴാം വാക്യത്തിൽ കാണുന്നു, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് നീതിമാൻ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അവനെ കുറ്റവാളിയല്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അതത്രേ അവന്റെ സ്ഥാനം. എട്ടാം വാക്യത്തിൽ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ നാം വിശ്വസിക്കുന്നത് നാം ഇവിടെയും ഇതിനപ്പുറവും അവനോടൊപ്പം വസിക്കും എന്നത്രേ. അവന്റെ പുനരുദ്ധാനത്തിന്റെ ജീവൻ നാം ഇവിടെ പങ്കിടും. മാത്രമല്ല ഒരു ദിവസം നമ്മെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കും. ഒൻപതാം വാക്യം, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനിയും കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. നാം അറിഞ്ഞിരിക്കേണ്ട വേറെ ഒരു കാര്യം അത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ എന്നേക്കും ജീവിക്കുന്നു എന്നുള്ളത് വിജയാളിയുടെ പാട്ടാകുന്നു. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. പുനരുദ്ധാനം നിത്യത ക്രിസ്തുവിനായി തുറന്നുകൊടുത്തു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും നിത്യത തുറന്നുകൊടുക്കപ്പെടും. പത്താം വാക്യം, അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവൻ ഒരിക്കൽ മരിച്ചു, എന്നാൽ അവൻ ഇന്ന് ജീവിക്കുന്നു. തനിക്കുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ അവൻ എന്നേക്കും ജീവിക്കുന്നു. ഈ കാരണത്താൽ താങ്കൾ എത്ര വലിയ പാപിയായിരുന്നാൽ തന്നെ ക്രിസ്തുവിന് താങ്കളെ രക്ഷിക്കാം. വിശ്വാസികളായ ഓരോരുത്തരും പരിഗണിച്ചിരിക്കേണ്ട രണ്ടാമത്തെ കാര്യത്തിലേക്കാണ് ഇനിയും നാം വരുന്നത്. പതിനൊന്നാം വാക്യം, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. എണ്ണുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനെ ഊഹിക്കുവീൻ എന്ന അർത്ഥത്തിൽ കാണരുതോ. നാം പാപത്തിന് മരിച്ച് ക്രിസ്തുവിന് ജീവിക്കുന്നവർ എന്ന വസ്തുത നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ പഴയ സ്വഭാവം 1900 വർഷങ്ങൾക്ക് മുൻപ് ആ യോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തെന്നും, എന്നാൽ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ അവനിൽ മരിച്ചിരുന്ന നാമും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് നാം എണ്ണണം. ഇത് പരിഗണിക്കേണ്ടത് തന്നെയാണില്ലേ. പന്ത്രണ്ടാം വാക്യം, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. താങ്കളുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ മോഹങ്ങളെ അനുസരിച്ച് ജീവിക്കാതിരിക്കത്തക്കവണ്ണം പാപം താങ്കളുടെ ശരീരത്തിൽ വാണുകൊണ്ടേയിരിക്കരുത് എന്നത്രേ. വിശുദ്ധീകരണം ഒരു പദവി അല്ലെങ്കിൽ സ്ഥാനമാകുന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞു. അതിന്റെ അർത്ഥം നാം ചിലതൊക്കെ അറിയണമെന്നത്രേ. താൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു വ്യക്തിയായി ഒരു പാപിയെ ആക്കി തീർക്കുന്ന ദൈവത്തിന്റെ മാർഗം നാം അറിയണം. നീതീകരണം അവനെ ഒരു നീതിമാനായി പ്രഖ്യാപിച്ചപ്പോൾ, പാപത്തിന്റെ കുറ്റം നീക്കിക്കളഞ്ഞപ്പോൾ അത് അവന്റെ ജീവിതത്തെ മാറ്റിയില്ല. അത് അവന് പുതിയൊരു സ്വഭാവം നൽകുകയാണ് ചെയ്തത്. ഇപ്പോൾ അവൻ അറിയേണ്ടത് അവൻ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുകയും ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്തു എന്നത്രേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അവൻ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വിശ്വാസി ജീവിക്കുന്ന ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു. വാസ്തവം അവൻ മനസ്സിലാക്കണം. അത് വാസ്തവമാണെന്ന് അവൻ അംഗീകരിക്കണം. ദൈവം നമ്മെ വിശ്വാസത്താൽ രക്ഷിച്ചു. നാം ഇനിയും ജീവിക്കേണ്ടതും വിശ്വാസത്താൽ അത്രേ. നമ്മിൽ അനേകരും അതിൽ ഈ പാവപ്പെട്ട പ്രസംഗകനും ഉൾപ്പെടും. ക്രിസ്തുവിനെ നമ്മുടെ രക്ഷയ്ക്കായി ആശ്രയിച്ച് വിശ്വസിച്ചു. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അവനെ ആശ്രയിക്കുന്നുണ്ടോ വിജയത്തിനായി? നാം വിശ്വാസത്താൽ വേണം ജീവിക്കേണ്ടത്. പലപ്പോഴും അങ്ങനെയുള്ള നമ്മുടെ വിശ്വാസം പോയിപ്പോയിരിക്കുകയാണ്. ഇനിയും നാം വളരെയധികം പ്രാവർത്തികമായ കാര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. താങ്കൾ താങ്കളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം, പൂർണമായി ഏൽപ്പിക്കണം. 13-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, ഞാനൊന്ന് വായിക്കാം, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയുമരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണത്തെ അത്ര ഇവിടെ ഉദ്ദേശിക്കുന്നത്. സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തെക്കുറിച്ചോ പൂർണമായും കീഴടങ്ങിയ ഒരു ജീവിതത്തെക്കുറിച്ചോ ഉള്ള ആശയം ഇന്ന് അനേകർക്കും ഒരു പുച്ഛമാകുന്നു. അതൊക്കെ വല്ല അല്പന്മാരുടെയും പണിയാണെന്നാണ് അനേകരും ചിന്തിക്കുന്നത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നമ്മൾ അനേകരും കൂടുതൽ പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നതിന്റെ കാരണമറിയാമോ? നാം നമ്മെ തന്നെ പഴയ സ്വഭാവത്തിന് സമർപ്പിച്ചു കൊടുക്കുന്നു. മനസ്സിന്റെ ഒരു പ്രവർത്തനത്താൽ നമുക്ക് നമ്മെ തന്നെ പുതിയ സ്വഭാവത്തിലൂടെ ദൈവഹിതം ചെയ്യുന്നതിനായി സമർപ്പിക്കാവുന്നതാണ്. ഈ ആയുസ്സിൽ നാം പഴയ സ്വഭാവമില്ലാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയില്ല എങ്കിലും നമ്മോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ എന്നാകുന്നു. പാപം ചെയ്യുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചതുപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഒരു പുതിയ സ്വഭാവമുണ്ട്. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു. പിന്നെ പറയുന്നത് നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ എന്ന്. ഇത് പറയുമ്പോൾ വളരെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. സുഹൃത്തെ, താങ്കളുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? എന്റെ പ്രശ്നം എനിക്കറിയാം, താങ്കളുടെ കാര്യം എന്താണ്? ആ പ്രത്യേക കാര്യം എന്തായിരുന്നാൽ തന്നെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുക. 14-ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പഴയ സ്വഭാവത്തെ നിയന്ത്രിക്കുവാനാണ് ന്യായപ്രമാണം നൽകിയത്. ഒരു ദൈവപൈതൽ എന്ന നിലയ്ക്ക് താങ്കൾ പഴയ സ്വഭാവത്താൽ അല്ല ജീവിക്കേണ്ടത്. താങ്കൾക്കൊരു പുതിയ സ്വഭാവമുണ്ട്. താങ്കൾ താങ്കളെ തന്നെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കണം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക എന്ന് പറയുന്നത് എത്ര മഹത്വകരമായ ഒരു പദവിയാണെന്നറിയാമോ? പഴയ സ്വഭാവം നമ്മിൽ കർത്തൃത്വം നടത്തരുത്. അങ്ങനെ വരുമ്പോൾ നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായും വിധേയപ്പെടുത്തണം. 15-ാം വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ എന്ത്, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുകയെന്നോ? ഒരു നാളും അരുത്. ഈ വാക്യം ഞാൻ തന്നെ ഒന്ന് തർജ്ജമ ചെയ്യട്ടെ. എന്നാൽ എന്ത്, നാം ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല കൃപയുടെ കീഴിലാകുന്നു എന്നതിനാൽ പാപം ചെയ്യാമെന്നോ? അങ്ങനെ ഒരു ചിന്ത പോലും അരുത്. ഇതേ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 14 വാക്യങ്ങളിലായി പൌലോസ് വ്യക്തമാക്കിയത് വിശുദ്ധീകരണത്തിനുള്ള ദൈവത്തിന്റെ മാർഗം നീതീകരണത്തിനുണ്ടായിരുന്ന അതേ അടിസ്ഥാനമാകുന്നു പോലും. അത് വിശ്വാസത്താലാകുന്നു. ദൈവത്തിന് അത് ചെയ്യുവാൻ സാധിക്കുമെന്ന വിശ്വാസം. താങ്കൾക്കോ എനിക്കോ അത് ചെയ്യുവാൻ സാധ്യമല്ല. നമ്മുടെ സ്വന്തം പരിശ്രമങ്ങളാൽ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുക സാധ്യമല്ല. ഇത് നാം ഗ്രഹിച്ചു കഴിയുമ്പോൾ നാം ഒരു വലിയ പാഠം പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ അവൻ നമ്മിലൂടെ ജീവിച്ച് പ്രവർത്തിക്കുവാൻ നാം തയ്യാറാകും. പൌലോസ് ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്തെന്നാൽ, കൃപയുടെ ഉന്നതവും വിശുദ്ധവുമായ ലക്ഷ്യം സാധിച്ചെടുക്കുവാൻ കൃപയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സഹായം നൽകേണ്ടതുണ്ടോ എന്നത്രേ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, സ്വാഭാവിക മനുഷ്യൻ ചിന്തിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചട്ടങ്ങളോ നിയമങ്ങളോ ഒക്കെ നൽകണമെന്നത്രേ. ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനാവശ്യമായ ചട്ടങ്ങളും നിയമങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉയർന്നു വന്ന അനേകം സംഘടനകൾ സഭാചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ അവയൊക്കെയും നശിച്ചു എന്നതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിന്റെ നിയമങ്ങൾ പഠിപ്പിച്ച് അനേകരും ആകെ ചിന്താക്കുഴപ്പത്തിലാണ്. ഈ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ പാടുപെടുന്നത് തന്നെയാണ് ചിന്താക്കുഴപ്പത്തിന് കാരണം. പ്രമാണങ്ങളുടെ ബലത്തിൽ അല്ല നാം ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. നിയമങ്ങൾ നമ്മെ സഹായിക്കുവാനുള്ളതാണ്. ക്രിസ്തീയ ജീവിതം എന്നാൽ ചില നിയമങ്ങൾ അനുഷ്ഠിക്കുന്നതല്ല. താങ്കൾക്ക് നിയമങ്ങളും ചട്ടങ്ങളും വരവണ്ണം തെറ്റാതെ അനുഷ്ഠിക്കാം, എന്നിട്ടും ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാതെ ഇരിക്കാം. അതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ. പരിതാപകരമായ സ്ഥിതിയില്ലേ? ഇപ്പോൾ താങ്കൾ ചോദിച്ചേക്കാം, എന്നാൽ പിന്നെ എന്താണ് ക്രിസ്തീയ ജീവിതമെന്ന്? ക്രിസ്തീയ ജീവിതം എന്നാൽ ക്രിസ്തുവിനോട് അനുസരണമുള്ളവരായിരിക്കുക എന്നതത്രേ. ക്രിസ്തുവുമായി ആശയവിനിമയം നടത്തുക എന്നതത്രേ അതിന്റെ അർത്ഥം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? അതത്ര ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. സ്നേഹമില്ല എങ്കിൽ എന്തെല്ലാം ചെയ്താലും പ്രയോജനമില്ല. അതുകൊണ്ടാണ് ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുന്നതിന് മുൻപ് ക്രിസ്തു പത്രോസിനോട് 3 വട്ടം ചോദിച്ചത്, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്ന 3 മാർഗത്തെക്കുറിച്ച് ഗലാത്തിയിലെ വിശ്വാസികൾക്ക് പൌലോസ് വ്യക്തമായി എഴുതുന്നത് നമുക്ക് കാണാവുന്നതത്രേ. 1, താങ്കൾക്ക് നിയമത്താൽ ജീവിക്കാം. 2, താങ്കൾക്ക് തോന്നിയവാസം ജീവിക്കാം, അതായത് സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്തുകൊണ്ട്. 3, താങ്കൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം. നിയമത്താൽ ജീവിക്കുക എന്നാൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രമാണങ്ങൾ കൊണ്ടുവരുന്നു. ഒരു മനുഷ്യൻ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ഇപ്രകാരം വായിച്ചു, ഞാൻ ജീവിക്കുന്നത് ലൈംഗിക ആസ്വാദനത്തിന് മാത്രമാകുന്നു എന്ന്. അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച മനുഷ്യന്റെ പ്രമാണം അതാകുന്നു, അവൻ അതുകൊണ്ട് ജീവിക്കുന്നു. താങ്കൾ ആരായിരുന്നാൽ തന്നെ താങ്കൾ നിയമങ്ങളും പ്രമാണങ്ങൾക്കും അധീനനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ താങ്കൾ പഴയ സ്വഭാവത്താൽ അത്രേ ജീവിക്കുന്നത്. പൗലോസ് നമുക്ക് മുന്നറിയിപ്പ് തരുന്ന അടുത്ത പക്ഷം എന്തെന്നാൽ, തോന്നിയതുപോലെ ജീവിക്കുക. താങ്കൾ ഒരു ദൈവപൈതൽ ആകുന്നു എങ്കിൽ താങ്കൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആയിരിക്കുവാൻ താങ്കൾക്ക് സാധ്യമല്ല. ക്രിസ്തുവിന് ഇഷ്ടമുള്ളതുപോലെ വേണം താങ്കൾ ജീവിക്കേണ്ടത്, ചെയ്യേണ്ടത്. താങ്കൾ ക്രിസ്തുവിനോട് അനുസരണമുള്ള വ്യക്തിയായിരിക്കണം. താങ്കളെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? ഇതത്രേ പ്രായോഗികമായിട്ടുള്ള കാര്യം. താങ്കൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഒക്കെ വളരെയേറെ പ്രായോഗികം ഇതാകുന്നു. താങ്കൾ യേശു കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? അല്പസമയം ഒന്നിരുന്ന് ചിന്തിക്കൂ. അവിടുന്ന് താങ്കളോട് ആവശ്യപ്പെടുന്നത് സ്നേഹം മാത്രമാണ്. നാം ഒരാളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ അറിയാം. പഠിപ്പിക്കണ്ടല്ലോ. അവൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ ചട്ടങ്ങളും ചിട്ടകളും ഒന്നുമല്ല, പിന്നെയോ നമ്മുടെ സ്നേഹം. താങ്കൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ സുഹൃത്തെ?
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും. കൂടാതെ ഓഡിയോ CD തയ്യാറാകുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.